Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വാർത്തകളും പാപ്പായുടെ പൊതു കൂടിക്കാഴ്ച, യുവജനം അന്വേഷണ സരണിയിൽ എന്നീ പരിപാടികൾ കേൾക്കാമെന്ന്. ഇനി വാർത്തകൾ. കേരളത്തിന്റെ പ്രഥമ തദ്ദേശീയ മെത്രാപ്പൊലീത്തായും വരാപ്പുഴ അതിരൂപതയുടെ മുൻ അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് ജോസഫ് അട്ടിപ്പേറ്റിയുടെ നാമകരണ നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ജനുവരി 21 തിരുചൊവ്വാഴ്ച വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ എറണാകുളത്തെ സെന്റ് ഫ്രാൻസിസ് അസീസി ഭദ്രാസന ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ട ദിവ്യബലി മധ്യയാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് അട്ടിപ്പേറ്റിയുടെ നാമകരണ നടപടിക്രമങ്ങൾക്ക് തുടക്കമായത്. വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ സംഘത്തലവൻ കർദിനാൾ ആഞ്ചലോ ബെച്ചു നാമകരണ നടപടിക്രമങ്ങൾക്കായി നൽകിയ അനുമതി പത്രം നിഹിൽ ഓഫ് സ്താത്ത് ദിവ്യബലി മധ്യ പരസ്യമായി വായിച്ചതോടെയാണ് വരാപ്പുഴയുടെ മുൻ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് ജോസഫ് അട്ടിപ്പേറ്റിയുടെ നാമകരണ നടപടിക്രമങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ഇതുവഴി ആർച്ച് ബിഷപ്പ് ജോസഫ് അട്ടിപ്പേറ്റി ഇനി മുതൽ ദൈവദാസനെന്ന് വിശേഷിപ്പിക്കപ്പെടുമെന്നും ദൈവദാസന്റെ ഭൌതികമായ നേട്ടങ്ങളെക്കാൾ എത്രത്തോളം അദ്ദേഹം ദൈവവുമായും മനുഷ്യരുമായും ഐക്യപ്പെട്ട് ജീവിച്ചുവെന്നതിലേക്കുള്ള ഒരു നീണ്ട തുടരന്വേഷണ പദ്ധതിയാണ് ഇനിയും നാമകരണ നടപടിക്രമങ്ങളുടെ വിവിധ ഘട്ടങ്ങളെന്ന് ദിവ്യബലിക്ക് ആമുഖമായി ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. 1932 മുതൽ 70 വരെ നീണ്ട 37 വർഷക്കാലത്തെ അജപാലന ശുശ്രൂഷയിലൂടെ വരാപ്പുഴ അതിരൂപതയെ മാത്രമല്ല ഭാരതസഭയെ ധന്യമാക്കിയ ക്രാന്തദർശിയും ആത്മീയതയുമുള്ള അജപാലകനായിരുന്നു ദേവദാസൻ ആർച്ച് ബിഷപ്പ് ജോസഫ് അട്ടിപ്പേറ്റിയെന്ന് വചനപ്രഭാഷണ മധ്യ കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് കാരിക്കശ്ശേരി വിശേഷിപ്പിച്ചു. ആതിഥ്യം ക്രൈസ്തവ ഐക്യവാരത്തിന്റെ വിഷയമെന്ന് പാപ്പ ഫ്രാൻസിസ്. ജനുവരി 22 ബുധനാഴ്ച വത്തിക്കാനിൽ നടന്ന പതിവുള്ള പൊതുകൂടിക്കാഴ്ച പരിപാടിക്ക് ശേഷം കണ്ണിച്ചേർത്ത സാമൂഹ്യ ശൃംഖല സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം അനുസ്മരിപ്പിച്ചത്. ഈ വർഷം ക്രൈസ്തവ ഐക്യവാരം ആതിഥ്യമെന്ന വിഷയത്തിന്റെ പഠനത്തിനും ധ്യാനത്തിനുമായി സമർപ്പിച്ചിരിക്കുകയാണെന്ന് പാപ്പ ഇംഗ്ലീഷ് ഉൾപ്പെടെ 9 ഭാഷകളിൽ സന്ദേശം പങ്കുവച്ചുകൊണ്ട് അനുസ്മരിപ്പിച്ചു. പാപ്പ ഫ്രാൻസിസ് ചാന്ദ്രവർഷാരംഭത്തിന്റെ ആശംസകൾ നേർന്നു. ലോകത്തെ ബഹുസഹസ്രം ജനങ്ങൾ ജനുവരി 25 ശനിയാഴ്ച ആചരിക്കുന്ന ചാന്ദ്രവർഷ പുതുവത്സര ആശംസകൾ പാപ്പ ഫ്രാൻസിസ് നേർന്നത് ബുധനാഴ്ച വത്തിക്കാനിൽ പതിവുള്ള പൊതുകൂടിക്കാഴ്ച പരിപാടിയുടെ അന്ത്യത്തിലായിരുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ചാന്ദ്രവർഷാരംഭം ആചരിക്കുന്ന സകലർക്കും തന്റെ ഹൃദ്യമായ ആശംസകൾ നേർന്ന പാപ്പ കുടുംബങ്ങൾ, ആതിഥ്യം, അറിവ്, പരസ്പരാദരവ്, പ്രകൃതിയുമായുള്ള രമ്യത എന്നീ പുണ്യങ്ങളുടെ രൂപീകരണ സ്ഥാനങ്ങളാവട്ടെയെന്ന് ആശംസിച്ചു. ബുധനാഴ്ച പാപ്പ ഫ്രാൻസിസ് കണ്ണിചേർത്ത രണ്ടാമത്തെ സാമൂഹ്യ ശൃംഖല സന്ദേശവും ലോകമാചരിക്കുന്ന ക്രൈസ്തവ ഐക്യവാരത്തെ സംബന്ധിച്ചായിരുന്നു. സമൂഹത്തിൽ നാം നൽകുന്ന ആതിഥ്യം പ്രത്യേകമായ ഏറ്റവും അധികം പ്രണിതാക്കളായ സഹോദരങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അത് നമ്മെ കൂടുതൽ മനുഷ്യത്വമുള്ളവരും നല്ല ക്രിസ്തുശിഷ്യരും കൂടുതൽ ഐക്യമുള്ളവരുമാക്കി മാറ്റുമെന്ന് ഇംഗ്ലീഷ് ഉൾപ്പെടെ 9 ഭാഷകളിൽ പാപ്പ ഈ സന്ദേശം കണ്ണിച്ചേർത്തു. സഭാസമൂഹങ്ങളിൽ തിരുവചനത്തിന്റെ ഞായർ ആചരിക്കണമെന്ന് നവസുവിശേഷവത്കരണത്തിനായുള്ള പൊന്തിഫിക്കൽ കൌൺസിലിന്റെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് റൈനോ ഫിസിക്കേല അനുസ്മരിപ്പിച്ചു. പാപ്പ ഫ്രാൻസിസിന്റെ പ്രബോധനപ്രകാരമാണ് ആഗോളസഭയിൽ ആണ്ടുവട്ടം 3 ഞായറാഴ്ച ജനുവരി 26 തീയതി തിരുവചനത്തിന്റെ ഞായർ ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഗാന്ധി സമാധിയോട് ചേർന്നു വരുന്ന ഞായർ ഈ വർഷം ജനുവരി 26 ലോകസമാധാന ദിനമായി പതിവനുസരിച്ച് നീക്കിവച്ചിട്ടുള്ളതിനാൽ തിരുവചനത്തിനുള്ള ഞായർ ദേശീയ മെത്രാൻ സമിതിയോ പ്രാദേശിക സഭകളോ ഇനിയും തിട്ടപ്പെടുത്തിയിട്ടില്ലെന്ന് ഭാരതത്തിലെ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ആലത്തറ വത്തിക്കാൻ വാർത്താവിഭാഗത്തെ അറിയിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ തിരുനാളിൽ രാജ്യാന്തര കത്തോലിക്ക മാധ്യമ പ്രവർത്തകർ ഫ്രാൻസിലെ ലൂർദ് തീർത്ഥാടന കേന്ദ്രത്തിൽ സംഗമിക്കും. ജനുവരി 22 മുതൽ 26 വരെ തീയതികളിലാണ് ആശയവിനിമ ലോകത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ ദിനങ്ങളായി കത്തോലിക്ക മാധ്യമ പ്രവർത്തകർ ആചരിക്കുന്നത്. മാധ്യമങ്ങളും അവയുടെ ജനസാമീപ്യവും എന്ന വിഷയമാണ് ഇത്തവണ മാധ്യമ പ്രവർത്തകർ ലൂർദിലെ രാജ്യാന്തര സംഗമത്തിൽ ചർച്ചാവിഷയമാക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു.
ഇനി പാപ്പായുടെ പൊതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിന്റെ സംഗ്രഹവും യുവജനം അന്വേഷണസരണിയിൽ എന്ന തുടർ പരിപാടിയും കേൾക്കാം. ഫ്രാൻസിസ് പാപ്പ പതിവ് പോലെ ഈ ബുധനാഴ്ചയും പ്രതിവാര പൊതുകൂടിക്കാഴ്ച അനുവദിച്ചു. പരിപാടിയുടെ വേദി ഇക്കഴിഞ്ഞ ആഴ്ചകളിലെന്ന പോലെ തന്നെ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ സമീപത്തുള്ള അതിവിശാലമായ പോൾ ആറാമൻ ശാലയായിരുന്നു. വിവിധ രാജ്യക്കാരായ തീർത്ഥാടകരും സന്ദർശകരും ഉൾപ്പെടെ 7000-ലേറെ പേർ ശാലയിൽ സന്നിഹിതരായിരുന്നു. പാപ്പ നടന്ന് ശാലയിൽ പ്രവേശിച്ചപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങൾ ഉയർന്നു. ഏവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പാപ്പ ജനങ്ങൾക്കിടയിലൂടെ സാവധാനം നീങ്ങി. പതിവ് പോലെ കുഞ്ഞുങ്ങളോടുള്ള തന്റെ വാത്സല്യം പ്രകടിപ്പിച്ചുകൊണ്ട് പാപ്പ അവരെ തലോടി ചുംബിച്ച് ആശീർവദിക്കുന്നുണ്ടായിരുന്നു. മുതിർന്നവരിൽ ചിലർ പാപ്പായെ ഒന്ന് തൊടാനും ഹസ്തദാനം ചെയ്യാനും ശ്രമിക്കുന്നതും കാണാമായിരുന്നു. പാപ്പ ചിലരുടെ ചാരയിൽ നിന്ന് അവരുടെ വാക്കുകൾ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും ചിലരോട് കുശലാന്വേഷണങ്ങൾ നടത്തുകയും ചിലരേകിയ ചെറു ഉപഹാരങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. നടന്ന് വേദിയിലെത്തിയ പാപ്പ റോമിലെ സമയം രാവിലെ ഏതാണ്ട് 9:30, ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് ത്രിത്വൈക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ ഭാഗപാരായണം ആയിരുന്നു.
Reading from the Acts of the Apostles. After the shipwreck from which we had escaped, we then learned that the island was called Malta.
ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ മാൾട്ട എന്ന ദ്വീപാണതെന്ന് മനസ്സിലാക്കി. അപരിചിതരെങ്കിലും സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു. മഴക്കാലം വന്നു ചേർന്നിരുന്നതുകൊണ്ടും തണുപ്പായിരുന്നതുകൊണ്ടും അവർ തീ കൂട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു. അവർ ഞങ്ങളെ വളരെയേറെ ബഹുമാനിച്ചു. ഞങ്ങൾ കപ്പൽ യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊണ്ടുവന്നു തന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 28:1-2 ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം വായിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ ജനുവരി 18 മുതൽ 25 വരെ ആചരിക്കപ്പെടുന്ന ക്രൈസ്തവ ഐക്യത്തിനായുള്ള അഷ്ടദിന പ്രാർത്ഥനയുടെ വിചിന്തന പ്രമേയം അവലംബമാക്കി ഒരു സന്ദേശം നൽകി. ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന തന്റെ മുഖ്യ പ്രഭാഷണത്തിൽ പാപ്പ ഇപ്രകാരം പറഞ്ഞു.
Cari fratelli e sorelle, buongiorno.
La catechesi di oggi.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം. ഇന്നത്തെ പരിചിന്തനം ക്രൈസ്തവൈക്യ പ്രാർത്ഥനാവാരത്തോട് ചേർന്നു പോകുന്നതാണ്. ഇക്കൊല്ലത്തെ വിചിന്തന പ്രമേയം ആദിത്യവുമായി ബന്ധപ്പെട്ടതാണ്. കപ്പൽ അപകടത്തിൽപ്പെട്ട പൌലോസിനും സഹയാത്രികർക്കും മാൾട്ടയിലെ നിവാസികൾ നൽകിയ സ്വീകരണത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിലുള്ള വിവരണത്തെ ആസ്പദമാക്കി ആദിത്യമെന്ന ആശയം വിപുലീകരിച്ചത് മാൾട്ടയിലെയും ഗോത്സോയിലെയും സമൂഹങ്ങളാണ്. ആ കപ്പലപകടത്തിന്റെ നാടകീയ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഒരിക്കൽ കൂടി ആരംഭിക്കാം. 14 ദിനങ്ങളായി അവർ കടലിലാണ്. അലക്ഷ്യമായി ഒഴുകി നടക്കുകയാണ് കപ്പൽ. സൂര്യനെയോ നക്ഷത്രങ്ങളെയോ അവർക്ക് കാണാൻ കഴിയുന്നില്ല. കപ്പൽ യാത്രക്കാർക്ക് ദിശയറിയാനാകുന്നില്ല. അവർക്കു താഴെ കപ്പലിനെ തകർക്കും വിധം പ്രക്ഷുബ്ധമായ കടലിൽ നിന്ന് ആഞ്ഞിടിക്കുന്ന തിരമാല. കപ്പൽ തകരുമെന്ന് അവർ ഭയപ്പെട്ടു. മുകളിൽ നിന്നാകട്ടെ കാറ്റും മഴയും, കടലിന്റെയും കൊടുങ്കാറ്റിന്റെയും ശക്തി ഭീഭത്സമായിരുന്നു. 260-ലേറെ പേർ കപ്പലിലുണ്ടായിരുന്നു. എന്നാൽ ശുഭാപ്തി വിശ്വാസിയായിരുന്നു പൌലോസ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷമെത്തിക്കാൻ തന്നെ വിളിക്കുകയും ചെയ്ത ദൈവത്തിന്റെ കരങ്ങളിലാണ് തന്റെ ജീവനെന്ന് വിശ്വാസം പൌലോസിനോടോതുന്നു. യേശുക്രിസ്തു വെളിപ്പെടുത്തിയതുപോലെ വാത്സല്യമുള്ള പിതാവാണ് ദൈവമെന്നും വിശ്വാസം അവനോട് പറയുന്നു. അതുകൊണ്ട് അവൻ വിശ്വാസത്താൽ പ്രചോദിതനായി സഹയാത്രികരോട് പറയുന്നു, അവരുടെ ഒരു തലനാരിഴ പോലും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കില്ല എന്ന്. മാൾട്ടയുടെ തീരത്ത് കപ്പൽ ഉറയ്ക്കുകയും യാത്രക്കാർ അപകടമൊന്നും കൂടാതെ രക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ ഈ പ്രവചനം നിവൃത്തിയാകുന്നു. അവിടെ അവർക്ക് നൂതനമായ ഒരനുഭവമുണ്ടാകുന്നു. പ്രക്ഷുബ്ധമായിരുന്ന കടലിന്റെ ഭീകരാവസ്ഥയ്ക്ക് വിരുദ്ധമായി അസാധാരണമായ മാനവികതയുടെ സാക്ഷ്യം ആ ദ്വീപിലെ നിവാസികളിൽ നിന്ന് ലഭിക്കുന്നു. തങ്ങൾക്ക് അപരിചിതരായിരുന്ന അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ദ്വീപ് നിവാസികൾ താൽപര്യം കാണിക്കുന്നു. ചൂട് പകരാൻ അവർ തീ കത്തിക്കുന്നു. മഴയിൽ നിന്ന് രക്ഷ നേടുന്നതിന് സൌകര്യങ്ങൾ ഒരുക്കുന്നു. ഭക്ഷണം നൽകുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷം അതുവരെയും അവർക്ക് ലഭിച്ചിരുന്നില്ലെങ്കിലും അവർ ദൈവത്തിന്റെ സ്നേഹം സൗമനസ്യത്തിന്റെ സമൂർത്തമായ പ്രവൃത്തികളിലൂടെ ആവിഷ്കരിക്കുന്നു. വാസ്തവത്തിൽ നൈസർഗികമായ ആതിഥ്യഭാവവും ഔത്സുക്യത്തോടുകൂടിയ പ്രവൃത്തികളും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ചില മാനങ്ങൾ സംവേദനം ചെയ്യുന്നു. മാൾട്ടയിലെ ജനങ്ങളുടെ ഈ ആതിഥ്യമര്യാദയ്ക്ക് ആ ദ്വീപിൽ പൌലോസ് വഴി ദൈവം പ്രവർത്തിച്ച രോഗസൌഖ്യ അത്ഭുതങ്ങളിലൂടെ അവർക്ക് പ്രതിഫലവും ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, ആതിഥ്യം സുപ്രധാനമാണ്. അത് സുപ്രധാനമായ ഒരു എക്യുമെനിക്കൽ പുണ്യം കൂടിയാണ്. അതിനർത്ഥം സർവോപരി ഇതര ക്രൈസ്തവരും ക്രിസ്തുവിൽ നമ്മുടെ യഥാർത്ഥ സഹോദരി സഹോദരന്മാരാണെന്ന് നാം അംഗീകരിക്കുക എന്നതാണ്. ഉദാരതയുടെ ഈ പ്രവൃത്തി ഏകദിശോന്മുഖമല്ല. കാരണം നാം ഇതര ക്രൈസ്തവർക്ക് ആതിഥ്യമരുളുമ്പോൾ നമുക്കുള്ള ഒരു ദാനമായിട്ടാണ് നാം അവരെ സ്വീകരിക്കുന്നത്. മാൾട്ടയിലെ നിവാസികൾക്കെന്ന പോലെ നമുക്കും പ്രതിഫലം ലഭിക്കുന്നു. പരിശുദ്ധാരൂപി നമ്മുടെ ഈ സഹോദരങ്ങളിൽ ചൊരിഞ്ഞ ദാനങ്ങൾ നമ്മളും സ്വീകരിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് സർവത്ര അവിടുത്തെ കൃപകൾ വിതയ്ക്കുന്നു. മറ്റൊരു പാരമ്പര്യം പിൻചെല്ലുന്ന ക്രൈസ്തവരെ സ്വീകരിക്കുകയെന്നാൽ പ്രഥമത ദൈവമക്കളായ അവരോടുള്ള ദൈവത്തിന്റെ സ്നേഹം കാണിച്ചുകൊടുക്കുകയും അതിനു പുറമെ ദൈവം അവരിൽ നിറവേറ്റിയവയെ സ്വാഗതം ചെയ്യുകയുമാണ്. എക്യുമെനിക്കൽ ആതിഥ്യത്തിന് മറ്റുള്ളവരുടെ വിശ്വാസ ചരിത്രവും അവരുടെ സമൂഹത്തിന്റെ ചരിത്രവും ശ്രവിക്കാനുള്ള സന്നദ്ധത അനിവാര്യമാണ്. ഇതര ക്രൈസ്തവരുടെ ദൈവാനുഭവവും അതിന്റെ ഫലമായ ആധ്യാത്മിക ഫലങ്ങൾ സ്വീകരിക്കാനുള്ള കാത്തിരിപ്പും അറിയാനുള്ള അഭിവാഞ്ചയും എക്യുമെനിക്കൽ ആതിഥ്യത്തിൽ അന്തർലീനമാണ്. പൌലോസും സഹയാത്രികരും കപ്പലപകടത്തിൽപ്പെട്ട ആ കടൽ ഇന്നും കപ്പൽയാത്രക്കാരുടെ ജീവൻ അപകടകരമായ ഒരിടമായി ഭവിക്കുന്നു. ലോകമെങ്ങും അതിക്രമങ്ങളിലും യുദ്ധങ്ങളിലും ദാരിദ്ര്യത്തിലും നിന്ന് പലായനം ചെയ്യുന്നതിന് കുടിയേറ്റക്കാരായ സ്ത്രീ പുരുഷന്മാർ സാഹസിക യാത്ര ചെയ്യാൻ നിർബന്ധിതരാകുന്നു. മരുഭൂമികളുടെയും നദികളുടെയും കടലുകളുടെയും നിസ്സംഗത പൌലോസിനെയും സഹയാത്രികരെയും പോലെ അവരനുഭവിക്കുന്നു. പലപ്പോഴും തുറമുഖങ്ങളിൽ അടുക്കാൻ പോലും അവരെ അനുവദിക്കുന്നില്ല. മനുഷ്യരുടെ അതിനികൃഷ്ടമായ വിദ്വേഷം ദൌർഭാഗ്യവശാൽ അവർ നേരിടേണ്ടി വരുന്നു. കുറ്റവാളികളായ മനുഷ്യക്കടത്തുകാർ അവരെ ചൂഷണം ചെയ്യുന്നു. അവർ സംഖ്യകളായി എണ്ണപ്പെടുന്നു. ചില സർക്കാരുകൾ അവരെ ഒരു ഭീഷണിയായി കണക്കാക്കുന്നു. ആതിഥ്യ വിമുഖത ചിലപ്പോഴൊക്കെ തിരമാല പോലെ തന്നെ ആ ജനത്തെ അവർ എന്തിൽ നിന്ന് പലായനം ചെയ്തുവോ ആ ദാരിദ്ര്യത്തിലേക്കോ അപകടങ്ങളിലേക്കോ വീണ്ടും വലിച്ചെറിയുന്നു. നാം ക്രൈസ്തവരെന്ന നിലയിൽ യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവസ്നേഹം കുടിയേറ്റക്കാർക്ക് കാണിച്ചുകൊടുക്കാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ മനുഷ്യവ്യക്തിയും ദൈവത്തിന് വിലപ്പെട്ടവനാണെന്നും ദൈവം സ്നേഹിക്കുന്നവനാണെന്നും സാക്ഷ്യമേകാൻ നമുക്ക് സാധിക്കും. നാം അത് ചെയ്യണം. നമുക്കിടയിൽ നിലവിലുള്ള ഭിന്നിപ്പുകൾ ദൈവസ്നേഹത്തിന്റെ അന്യൂന അടയാളമായി മാറാൻ നമുക്ക് തടസ്സം നിൽക്കുന്നു. എന്നാൽ എക്യുമെനിക്കൽ ആതിഥ്യം ജീവിതത്തിൽ പകർത്താൻ നാം ഒത്തൊരുമിച്ച് പരിശ്രമിച്ചാൽ അത് നമ്മെ എല്ലാ ക്രൈസ്തവരെയും പ്രൊട്ടസ്റ്റന്റുകാരെയും ഓർത്തഡോക്സുകാരെയും കത്തോലിക്കരെയും ഉപരി മെച്ചപ്പെട്ട മനുഷ്യരും ഐക്യപ്പെട്ട ക്രൈസ്തവ ജനവുമാക്കി മാറ്റും. നമ്മെ സംബന്ധിച്ച ദൈവഹിതമായ ഐക്യത്തോട് അത് നമ്മെ കൂടുതൽ അടുപ്പിക്കും. നന്ദി.
Ci avvicinerà ulteriormente all'unità che è la volontà di Dio per noi. Grazie.
ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം ആംഗ്ലവും അറബിയും ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും ഓരോ വായനയുടെയും അവസാനം പാപ്പ ആ ഭാഷക്കാരെ ഇറ്റാലിയൻ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. തെക്കുകിഴക്ക് ഏഷ്യൻ നാടുകളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അനേകർ ചാന്ദ്രവർഷാരംഭം ഈ മാസം 25 ആഘോഷിക്കുന്നത് അനുസ്മരിച്ച പാപ്പ അവർക്ക് പുതുവത്സരാശംസകൾ നേർന്നു. ഇന്നത്തെ ലോകത്തിന് എന്നത്തേക്കാളുപരി ആവശ്യമായ ദാനങ്ങളായ സമാധാനത്തിനും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിനും ഐക്യദാർഢ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ പാപ്പ എല്ലാവരെയും ക്ഷണിച്ചു. പൊതുകൂടിക്കാഴ്ചയുടെ അവസാന ഭാഗത്ത് പാപ്പ യുവജനത്തെയും വൃദ്ധജനത്തെയും രോഗികളെയും നവദമ്പതികളെയും സംബോധന ചെയ്തു. ശനിയാഴ്ച വിശുദ്ധ പൌലോസിന്റെ മാനസാന്തരത്തിന്റെ ഓർമ്മയെ ആചരിക്കപ്പെടുന്നത് തദവസരത്തിൽ അനുസ്മരിച്ച പാപ്പ വിജാതീയരുടെ അപ്പസ്തോലിന്റെ ജീവിത മാതൃക നമ്മുടെ സകല ഊർജ്ജവും ഉപയോഗപ്പെടുത്തി സകലരോടും ക്രിസ്തുവിന്റെ രക്ഷ പ്രഘോഷിക്കുന്ന ദൌത്യത്തിൽ നമുക്ക് സഹായകമാകട്ടെയെന്ന് പ്രാർത്ഥിച്ചു. തദനന്തരം പാപ്പ കർത്തൃപ്രാർത്ഥന ലത്തിൻ ഭാഷയിൽ ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് എല്ലാവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി.
സിദ് നോമിൻ ഡോമിനി ബെനഡിക്റ്റും
എക്സ് ഹോക് നുങ്ക ഉസ്കു ഇൻ സൈക്കോ
ഐറ്റോ നോസ്റ്റും ഇൻ നോമിനി ഡോമിനി
ഫൈ ഫാഷെ ചെയ്ലും എ ടെറ
ബെനഡിക്റ്റ് വോസ് ഓംനിപോട്ടൻസ് പാത്തർ എ ഫിലിയസ് എ സ്പിരിറ്റു സാന്റോ
ആമേൻ.
യുവജനം അന്വേഷ സരണി. ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ യുവജനദിന സന്ദേശങ്ങളിലൂടെ.
ലോക യുവജന ദിനാചരണങ്ങളോടനുബന്ധിച്ച് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ നൽകിയ സന്ദേശങ്ങളാണല്ലോ യുവജനം അന്വേഷ സരണിയിൽ എന്ന പരമ്പരയിൽ നമ്മുടെ വിചിന്തനത്തിന് അവലംബം. ഈ സന്ദേശങ്ങളിലൂടെയുള്ള പ്രയാണത്തിൽ നാം ഇപ്പോൾ കടന്നുപോകുന്നത് 2012 ആചരിക്കപ്പെട്ട 27-ാം ലോക യുവജന ദിനത്തിനുള്ള സന്ദേശത്തിലൂടെയാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും കർത്താവിൽ ആനന്ദിക്കുവിൻ. വിശുദ്ധ പൌലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഈ വാക്കുകളായിരുന്നു 27-ാം ലോക യുവജന ദിനത്തിന്റെ വിചിന്തന പ്രമേയം. ഈ വാക്യത്തെ ആധാരമാക്കി ബെനഡിക്ട് പതിനാറാമൻ പാപ്പ നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ മാനസാന്തരത്തിന്റെ സന്തോഷം എന്ന ഉപശീർഷകത്തിലുള്ള ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിന് ആധാരം. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഇപ്രകാരം പറയുന്നു, നാം സന്തോഷമുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് നമുക്ക് ജീവിതയാത്രയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, അതായത് 10 കൽപ്പനകൾ നൽകിയിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ ക്രിസ്തീയ ജീവിതം ആയാസകരമായി അനുഭവപ്പെടുകയും കർത്താവിന്റെ സ്നേഹത്തോട് വിശ്വസ്തത കാട്ടുന്നതിന് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇടയ്ക്ക് നമ്മൾ വീണുപോകുന്നു. എന്നിരുന്നാലും കാരുണ്യവാനായ ദൈവം നമ്മെ കൈവിടുന്നില്ല. അവിടുന്നുമായി അനുരഞ്ജിതരായി അവിടുത്തെ പക്കലേക്ക് തിരിച്ചു പോകാനുള്ള അവസരവും നമ്മോട് പൊറുക്കുകയും നമ്മെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന അവിടുത്തെ സ്നേഹത്തിന്റെ ആനന്ദാനുഭവവും അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്യുന്നു. പ്രലോഭകൻ എന്നും മനുഷ്യന്റെ പിന്നാലെയുണ്ട്, ദൈവപുത്രനെ പോലും വെറുതെ വിടുന്നില്ല ഈ പ്രലോഭകൻ എന്ന് സുവിശേഷം സാക്ഷിക്കുന്നു. മനുഷ്യന്റെ ഉൽപ്പത്തിയുടെ ചരിത്രത്തിന്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് പ്രലോഭനത്തിന്റെയും മനുഷ്യന്റെ പതനത്തിന്റെയും കഥ ആവർത്തിക്കപ്പെടുന്നു. ലോകത്തിന്റെ മായകൾ അവനെ ഹഠാതാകർഷിക്കുന്നു. ലോകസുഖത്തിന്റെ പിന്നാലെയുള്ള പാച്ചിൽ അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. പറുദീസയിൽ ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ചവ ഇന്നത്തെ മനുഷ്യനും സംഭവിക്കുന്നു. ദൈവത്തിൽ നിന്ന് ഓടിയൊളിക്കുന്ന അവസ്ഥയിൽ അവൻ എത്തുന്നു. പിതാവിന്റെ സ്നേഹവും സമ്പത്തും എല്ലാം അനുഭവിക്കാൻ കഴിയുമായിരുന്നിട്ടും സ്വഭവനം വിട്ടുപോയ ധൂർത്തപുത്രനെക്കുറിച്ചുള്ള ഉപമ ക്രിസ്തുനാഥൻ പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സൌഭാഗ്യവും സന്തോഷവുമെല്ലാം സ്വഭാവനത്തിലല്ല, പിതാവിന്റെ പക്കലല്ല, മറ്റെവിടെയോ ആണെന്ന പ്രമാദചിന്തയാൽ നയിക്കപ്പെടുന്ന ആ പുത്രൻ തന്റെ വീതവും വാങ്ങി തിന്നുകുടിച്ച് ആനന്ദിക്കാൻ വിദൂരസ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ സകലവും നഷ്ടപ്പെട്ട് ശോചനീയമായ ഒരവസ്ഥയിലെത്തിച്ചേരുന്ന ആ മകൻ ഒടുവിൽ അനുതപിച്ച് തിരിച്ചുവരുന്നു. പിതാവാകട്ടെ കുത്തഴിഞ്ഞ ജീവിതം നയിച്ച ആ പുത്രനോട് യാതൊരുവിധ അമർഷവും കാട്ടുന്നില്ല എന്നു മാത്രമല്ല, സദ്യ ഒരുക്കി ആട്ടവും പാട്ടുമായി സസന്തോഷം പുത്രനെ സ്വീകരിക്കുന്നു. ഈ പിതാവ് ദൈവമാണ്. ആ ധൂർത്തപുത്രൻ നാം ഓരോരുത്തരും. എന്നാൽ പ്രലോഭനത്തിൽ വീണ് വഴിതെറ്റിപ്പോകുന്ന നമ്മൾ ആ പുത്രനെപ്പോലെ സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായി അനുതപിച്ച് പിതാവിന്റെ പക്കലേക്ക് മടങ്ങാൻ സന്നദ്ധരാകാറുണ്ടോ? ക്രിസ്തു ഒരിക്കൽ കൂടി നമ്മുടെ വാതിലുകളിൽ മുട്ടുന്നു. അവിടുത്തെ സ്നേഹത്തിനും സത്യത്തിനും നമ്മുടെ ഹൃദയമനസ്സുകൾ തുറന്നുകൊടുക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. യുവജനം അന്വേഷ സരണിയിൽ എന്ന തുടർ പരിപാടിയോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.